ദൈവനാമത്തിന് മഹത്വം. എവരി ഹോം ബൈബിൾ സ്കൂൾ മിനിസ്ട്രിയുടെ ഈ ക്ലാസ്സിൽ നാം പഠിക്കുവാൻ പോകുന്നതായ വിഷയം ഇസ്ലാം എന്ന മതത്തെക്കുറിച്ചാണ്. ഇസ്ലാം എന്ന പദത്തിന്റെ അർത്ഥം അനുസരിക്കുന്നവൻ, ടു ഒബേ എന്നും മുസ്ലിം എന്നാൽ ദൈവത്തെ അനുസരിക്കുന്നവൻ എന്നുമാണ്. ഇസ്ലാം മതം സ്ഥാപിച്ചത് മുഹമ്മദ് നബി എന്ന പ്രവാചകനാണ്. ഇസ്ലാം മുസ്ലിം എന്ന പദങ്ങളുടെ അർത്ഥം അള്ളാഹുവിനെ അനുസരിക്കുക എന്നാണ്. ലോകത്തിൽ ക്രിസ്തുമതം കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനത്ത് എത്തി നിൽക്കുന്നതും വളരെ വളർന്നുകൊണ്ടിരിക്കുന്നതുമായ ഒരു മതമാണ് ഇസ്ലാം മതം. ഇന്ത്യയിൽ തന്നെ ഏകദേശം 10 കോടിയിൽ അധികം മുസ്ലിം മതവിശ്വാസികളുണ്ട്. ക്രൈസ്തവ യഹൂദ മതങ്ങളെ പോലെ തന്നെ ഇസ്ലാം മതത്തെ ഒരു പാശ്ചാത്യ മതമെന്ന് വിളിക്കാറുണ്ട്. ഈ മൂന്ന് മതങ്ങളും അടിസ്ഥാനപരമായി ചില ഏകീകൃത വിശ്വാസങ്ങളെ പങ്കുവയ്ക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഒന്നാമതായി, ക്രൈസ്തവ യഹൂദ മതത്തെ പോലെ തന്നെ ഇസ്ലാം മതം സർവശക്തനായ, സർവജ്ഞാനിയായ ഏകദൈവത്തിലും ഒന്നുമില്ലായ്കയിൽ നിന്ന് ഭൂമിയെ സൃഷ്ടിച്ചുവെന്നും വിശ്വസിക്കുന്നു. മുസ്ലിങ്ങൾ ഈ ദൈവത്തെ അള്ളാ എന്ന് വിളിക്കുന്നു. 2, ഇസ്ലാം മതം ക്രൈസ്തവ യഹൂദ മതത്തെ പോലെ മനുഷ്യന് തിരഞ്ഞെടുപ്പിനുള്ള സ്വാതന്ത്ര്യം, സന്മാർഗിക നിയമങ്ങൾ, നല്ലതും വിശുദ്ധവുമായുള്ള ജീവിതകൽപ്പനകൾ, ഇവയെല്ലാം ഇസ്ലാം മതത്തിലും കൊടുത്തിരിക്കുന്നു. 3, ഈ മൂന്ന് മതങ്ങളും വിശ്വസിക്കുന്നത് ദൈവം ഓരോ കാലഘട്ടത്തിലും തന്റെ പ്രവൃത്തി മനുഷ്യരിലൂടെ ചെയ്യുന്നുവെന്ന് പഠിപ്പിക്കുന്നു. ദൈവം ഇത് മനുഷ്യന് വെളിപ്പെടുത്തിയത് പ്രവാചകനായ മുഹമ്മദ് നബിയിൽ കൂടെയാണ് എന്ന് ഇസ്ലാം മതം വിശ്വാസികളെ പഠിപ്പിക്കുന്നു. എന്നാൽ ക്രൈസ്തവ യഹൂദ മതം ഇത് മശിഹ അല്ലെങ്കിൽ രക്ഷകനായ യേശുക്രിസ്തുവിൽ കൂടെയാണ് ഈ ദൈവിക വെളിപ്പാടുകൾ അതെ ലോകത്തിന് ലഭിച്ചത് എന്ന് പഠിപ്പിക്കുന്നു. ഈ ദൈവിക വെളിപ്പാടുകളുടെ എഴുതപ്പെട്ട വിശുദ്ധ ഗ്രന്ഥത്തെ ബൈബിൾ എന്നും എബ്രായ ബൈബിൾ എന്നും ക്രൈസ്തവ മതം വിളിക്കുമ്പോൾ ഇസ്ലാം മതം അവരുടെ വിശുദ്ധ ഗ്രന്ഥത്തെ ഖുറാൻ എന്ന് വിളിക്കുന്നു. ഈ മത അനുയായികളുടെ മാർഗദർശനവും ഉത്തേജനവും വഴികാട്ടിയുമാണ് ഈ മഹത് ഗ്രന്ഥങ്ങൾ. മതവിശ്വാസങ്ങൾ തമ്മിലുള്ള അടിസ്ഥാനപരമായ വ്യത്യാസങ്ങൾ. ക്രൈസ്തവ മതം ദൈവത്തിന്റെ മൂന്ന് വ്യക്തിത്വങ്ങളെ, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന ത്രിയേകത്വത്തിൽ വിശ്വസിക്കുമ്പോൾ യഹൂദമതം ഇതിനെ കണക്കാക്കുന്നത് മൂന്ന് വ്യത്യസ്ത ദൈവങ്ങളായിട്ടാണ്. ക്രൈസ്തവ യഹൂദ മതം തമ്മിൽ വേർപെടുവാനുള്ള അടിസ്ഥാനപരമായ കാരണം ഇത് തന്നെയാണ്. ഇസ്ലാം മതവും ക്രൈസ്തവ മതത്തിന്റെ ത്രിയേക ദൈവത്വത്തിൽ വിശ്വസിക്കുന്നില്ല. 2, ഒരു ക്രിസ്ത്യാനിക്ക് യേശു മശിഹ രക്ഷകനായി അവതരിക്കുമ്പോൾ യഹൂദ മതസ്ഥർക്ക് മശിഹ കേവലം ലോകസമാധാനം നൽകുകയും ചിതറിപ്പോയ യഹൂദന്മാരെ കൂട്ടിവരുത്തുകയും ചെയ്യുന്നവൻ ആണ് എന്ന് വിശ്വസിച്ചു. യേശു ലോകത്തിൽ വന്നപ്പോൾ ഈ പ്രവൃത്തി ചെയ്തില്ല. തൻ നിമിത്തം യഹൂദർ യേശുവിനെ മശിഹ അഥവാ ലോകരക്ഷിതാവായി അംഗീകരിച്ചില്ല. ഇസ്ലാം യേശുവിനെ മോശ, അബ്രഹാം, മുഹമ്മദ് നബി എന്നിവരിൽ ഒരു പ്രവാചകനായി എണ്ണി. 3, യേശു ദൈവപുത്രൻ എന്ന് ക്രൈസ്തവ മതം പഠിപ്പിക്കുമ്പോൾ യഹൂദ മുസ്ലിം മതം ദൈവത്തിന് ഒരിക്കലും മനുഷ്യനായി അവതരിക്കുവാൻ സാധ്യമല്ല എന്ന് പഠിപ്പിച്ചു. ഒരു മുസ്ലിം വിശ്വാസിക്ക് യേശു കേവലം ഒരു പ്രവാചകനാണ്, ദൈവപുത്രനല്ല. മുഹമ്മദ് നബി AD 570 മുഹമ്മദ് മക്കയിൽ ജനിച്ചു. പിതാവിന്റെ പേര് അബ്ദുള്ള എന്നും മാതാവിന്റെ പേര് ആമിന എന്നുമായിരുന്നു. കുടുംബം അറേബ്യയിലെ ഒരു പ്രമുഖ ഗോത്രമായ ഖുറൈഷ് ഗോത്രത്തിൽപ്പെട്ടതായിരുന്നു. പിതാവിന്റെയും മാതാവിന്റെയും മരണശേഷം ചുരുങ്ങിയ നാൾ കൊണ്ട് മുഹമ്മദ് സമർത്ഥനായ ഒരു വ്യാപാരിയായി തീരുകയുണ്ടായി. ഖദീജ എന്ന ഒരു വിധവ മുഹമ്മദിന്റെ സാമർത്ഥ്യം മനസ്സിലാക്കി തന്റെ വ്യാപാരം പൂർണ്ണമായി നോക്കുവാൻ മുഹമ്മദിനെ ഏൽപ്പിച്ചു. വ്യാപാരത്തോട് ബന്ധപ്പെട്ടുള്ള തന്റെ യാത്രയിൽ യഹൂദന്മാരെയും ക്രിസ്ത്യാനികളെയും പരിചയപ്പെടുകയും ഏകദൈവത്തെക്കുറിച്ചും അന്ത്യന്യായവിധിയെക്കുറിച്ചും വിഗ്രഹാരാധന തെറ്റ് ആണ് എന്ന് മനസ്സിലാക്കുവാൻ സംഗതി വന്നു. മുഹമ്മദ് തന്റെ 25-ാമത്തെ വയസ്സിൽ 40 വയസ്സ് പ്രായമുള്ള ഖദീജയെ വിവാഹം കഴിക്കുകയും നല്ല സാമ്പത്തിക ഭദ്രത കൈവരിക്കുകയും ചെയ്തു. തന്നിമിത്തം കൂടുതൽ ധ്യാനിക്കുവാനും ചിന്തിക്കുവാനുമുള്ള അവസരം മുഹമ്മദിന് ലഭിക്കുകയുണ്ടായി. ഒരു രാത്രിയിൽ മക്കയ്ക്കടുത്തുള്ള ഹിറാമ മലയിൽ ഒരു ഗുഹയിൽ വെച്ച് ഒരു പ്രത്യേക ദർശനം തനിക്ക് ലഭിക്കുകയുണ്ടായി. ദൈവത്തിന്റെ ദൂതനായ ഗബ്രിയേൽ തനിക്ക് പ്രത്യക്ഷനാകുകയും ഒരു ദിവ്യ പുസ്തകം കാണിക്കുകയും ദൈവത്തിന്റെ നാമത്തിൽ അത് വായിക്കുവാൻ തന്നോട് ആവശ്യപ്പെടുകയും ചെയ്തു. തുടർന്നുള്ള 3 വർഷങ്ങളിൽ ദർശനങ്ങൾ ഒന്നും തന്നെ ലഭിച്ചില്ല എന്ന് വരികിലും ഖദീജ മുഹമ്മദിനെ ഉത്സാഹിപ്പിക്കുകയും ദൈവത്തിന്റെ ദൗത്യം തന്നിലുണ്ട് എന്ന് പറയുകയും ചെയ്തു പോന്നു. 3 വർഷങ്ങൾക്ക് ഒടുവിലായി മുഹമ്മദിന് വീണ്ടും ഒരു ദർശനം ലഭിക്കുകയും ഗബ്രിയേൽ ദൂതൻ മുഹമ്മദിനെ അള്ളാഹുവിന്റെ വിശ്വസ്ത പ്രവാചകനെന്ന് അഭിസംബോധന ചെയ്യുകയും ചെയ്തു. തുടർന്ന് ദൈവിക അരുളപ്പാടുകൾ പലതും തനിക്ക് ലഭിക്കുകയും തന്റെ ആശയങ്ങൾ മുഹമ്മദ് പ്രസ്താവിക്കുവാനും ആരംഭിച്ചു. ഏക സത്യ ദൈവമായ അള്ളാഹുവിൽ വിശ്വസിക്കുക, മറ്റ് ദൈവങ്ങളെ നീക്കിക്കളയുക, ദൂതുകൾ ഏറ്റെടുക്കാത്തവരെ അള്ളാഹു നരകാഗ്നിയിലേക്ക് തള്ളിക്കളയുമെന്ന് മുന്നറിയിപ്പ് കൊടുക്കുകയും ചെയ്തു. AD 622 പീഡനവും എതിർപ്പുകളും നിമിത്തം മുഹമ്മദ് പ്രാണരക്ഷാർത്ഥം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഓടിപ്പോയി. മദീനയിൽ വെച്ച് താൻ എല്ലാ ഗോത്രക്കാരെയും ഒരുമിച്ച് ചേർത്ത് ഇസ്ലാമിന്റെ നിയമങ്ങൾ പഠിപ്പിക്കുകയും എല്ലാ വിഗ്രഹങ്ങളെയും തകർത്ത് മദീനയുടെ അധിപനായി മുഹമ്മദ് തീരുകയും ചെയ്തു. മക്കയിലെ കഅബ എന്ന മന്ദിരം അറബികളുടെ മതജീവിതത്തിൽ സുപ്രധാന പങ്ക് വഹിച്ചിരുന്നു. അവിടെയുള്ള ഒരു കറുത്ത കല്ലിനെ ഹജുറൽ അസ്വദ് ആളുകൾ പൂജിച്ചിരുന്നു. സ്വർഗത്തിൽ നിന്ന് ഇത് വീണുവെന്ന് ഇസ്ലാം മതം വിശ്വസിച്ചിരുന്നു. ഈ കല്ലിന് ദിവ്യത്വം കൽപ്പിച്ചുകൊണ്ട് അടുത്തും അകലെയുമുള്ള അറബികൾ ഈ കല്ലിനെ 7 പ്രാവശ്യം പ്രദക്ഷിണം ചെയ്യുകയും ചുംബിക്കുകയും ചെയ്യുമായിരുന്നു. പിന്നീട് ഇതൊരു വിശുദ്ധ സ്ഥലമായി പരിണമിക്കുകയും എല്ലാ വർഷവും അറബികൾ നടത്തിവരുന്ന തീർത്ഥാടനം ഹജ്ജ് എന്ന പേരിൽ അറിയപ്പെടുവാൻ സംഗതി വന്നു. AD 630 മുഹമ്മദ് വലിയ ഒരു സൈന്യവുമായി മക്ക വളയുകയും അതിനെ പിടിച്ചെടുക്കുകയും ചെയ്തു. കഅബയിൽ കടന്ന മുഹമ്മദ് അവിടെയുള്ള കറുത്ത കല്ലിനെ പ്രദക്ഷിണം വെച്ച് ചുംബിച്ച് അവിടെയുള്ള സകല വിഗ്രഹങ്ങളെയും നശിപ്പിക്കുകയും മുസ്ലിങ്ങളുടെ ഔദ്യോഗിക തീർത്ഥാടന കേന്ദ്രമായി അതിനെ പ്രഖ്യാപിക്കുകയും ചെയ്തു. അങ്ങനെ മുഹമ്മദിനെ മറ്റുള്ള അറബി ഗോത്രങ്ങൾ അംഗീകരിക്കുകയും അള്ളാഹുവിന്റെ വിശ്വസ്ത പ്രവാചകനെന്ന് എണ്ണുകയും ചെയ്തു. മെക്കയും കഅബയും ഇസ്ലാമിന്റെ ആത്മീയ കേന്ദ്രമാക്കിക്കൊണ്ട് ഹജ്ജിനോട് ചേർന്നുള്ള കർമ്മങ്ങളെല്ലാം ഗബ്രിയേൽ ദൂതൻ പഠിപ്പിച്ചതാണ് എന്ന് മുഹമ്മദ് അറിയിച്ചു. മെക്കയിൽ ഉള്ള വിശുദ്ധ സംസം കിണർ അബ്രഹാമിന്റെ കൂടാരത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഹാഗാറിനും ഇസ്മയേലിനും വേണ്ടി തുറക്കപ്പെട്ട നീരുറവയാണ് എന്നും മുഹമ്മദ് പഠിപ്പിച്ചു. ഇസ്ലാമിന്റെ വളർച്ച. മുഹമ്മദ് നബിയുടെ മുസ്ലിം സമൂഹം വെറും ഒരു മതസമൂഹം മാത്രമല്ല, ഒരു രാഷ്ട്രീയ വ്യവസ്ഥിതി കൂടിയായിരുന്നു. AD 632 മുഹമ്മദിന്റെ മരണശേഷം ഒരുമിച്ച് നിന്നിരുന്ന പല ഗോത്രത്തലവന്മാരും അഥവാ ഷെയ്ക്കുമാരും തമ്മിൽ വീണ്ടും വേറിട്ട് നിൽക്കുവാനുള്ള പ്രവണത കാണിച്ചു തുടങ്ങി. ഈ കാലഘട്ടത്തിൽ മുഹമ്മദിന്റെ പിൻഗാമിയായി ഖാലിഫ് എന്ന പേരിൽ ശക്തനായ അബൂബക്കർ തെരഞ്ഞെടുക്കപ്പെട്ടു. മുഹമ്മദിന്റെ ഉറ്റ സ്നേഹിതനും ഇഷ്ടഭാര്യ ആയിഷയുടെ പിതാവുമായ അബൂബക്കർ ഒന്നാമത്തെ ഖാലിഫായി തീർന്നു. ഇസ്ലാമിന്റെ അധികാരം അറേബ്യയ്ക്ക് പുറത്തേക്ക് വ്യാപിപ്പിക്കുവാനും ഒന്നാമത്തെ ഖലീഫിന് സാധിച്ചു. പിൻഗാമിയായി ഖാലിഫ് സ്ഥാനം ഏറ്റെടുത്ത ഉമ്മർ സിറിയ, ഈജിപ്ത്, പേർഷ്യ, യെറുസലേം തുടങ്ങിയ രാജ്യങ്ങളിലെല്ലാം ഇസ്ലാമിക നിയമങ്ങൾ നടപ്പിലാക്കുകയും അറേബ്യയെ ഒരു പൂർണമായ ഇസ്ലാമിക രാജ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇസ്ലാമിന്റെ അടിസ്ഥാനങ്ങൾ. മുഹമ്മദ് നബിയുടെ കാലഘട്ടത്തിൽ മുസ്ലിം സമൂഹത്തിന്റെ ഗതിവിഗതികൾ തീരുമാനിച്ചിരുന്നത് മുഹമ്മദ് ആയിരുന്നു. താൻ നൽകിയ നിർദ്ദേശങ്ങൾക്കനുസരിച്ചായിരുന്നു ഇത് നടന്നു പോന്നിരുന്നത്. ഇതിനെ വെളിപ്പാടുകളായിട്ടാണ് ജനങ്ങൾ അംഗീകരിച്ചിരുന്നത്. ഈ ദർശനങ്ങൾ എല്ലാം മുഹമ്മദിന്റെ പ്രവാചക പദവിയിലേക്കുള്ള അള്ളാഹുവിന്റെ വിളിയായി രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ മുഹമ്മദിന്റെ മരണശേഷം ഖുർആൻ ആണ് മുസ്ലിം സമൂഹത്തിന്റെ വിശ്വാസത്തെ നിയന്ത്രിച്ചിരുന്നത്. എന്നാൽ ഖുർആന്റെ പരിധിയിൽപ്പെടാത്ത പല വിഷയങ്ങൾക്കും മറുപടി കണ്ടെത്തുവാൻ ഖുർആനെ കൂടാതെ രണ്ടാമതൊരടിസ്ഥാനം കൂടി മുസ്ലിം സമൂഹത്തിനുണ്ടായി. ഇതിന് സുന്ന എന്ന് പറയുന്നു. ഇതുകൂടാതെ ഹിയാസ്, ഇജ്മാ തുടങ്ങിയ അടിസ്ഥാനങ്ങളും മുസ്ലിങ്ങളുടെ ഇടയിൽ രൂപം കൊണ്ടു. ഒന്ന്, ഖുർആൻ. ലോകമതങ്ങളിൽ നിന്ന് ഇസ്ലാമിനെ വേർതിരിക്കുന്നത് അവരുടെ വിശുദ്ധ ഗ്രന്ഥമായ ഖുർആൻ ആണ്. മുസ്ലിങ്ങൾ വളരെയേറെ ദിവ്യത്വം കൽപ്പിക്കുന്ന ഒരു വിശുദ്ധ ഗ്രന്ഥമാണ് അവരുടെ ഖുർആൻ. ഭയഭക്തിയോടുകൂടെ മാത്രമേ ഖുർആൻ പാരായണം ചെയ്യാറുള്ളൂ. ഖുർആൻ നിത്യമാണെന്നും അള്ളാഹുവിന്റെ സിംഹാസനത്തിന് സമീപമുള്ള ഒരു ഫലകത്തിലാണ് ഖുർആൻ ഉള്ളത് എന്നും ഇവർ വിശ്വസിക്കുന്നു. ഇതൊരു മാനുഷിക സൃഷ്ടിയല്ല, ഗബ്രിയേൽ ദൂതൻ മുഖാന്തരം മുഹമ്മദിന് ലഭിച്ച വെളിപ്പാടുകളാണ്. മുഹമ്മദ് ഇത് വായിക്ക മാത്രമാണ് ചെയ്തത്, എഴുത്തുകാരനല്ല. ആയതിനാൽ മാനുഷിക കരങ്ങളുടെ പ്രവൃത്തിയല്ല. തന്മൂലം യാതൊരു വിധമായ തെറ്റുകളും ഖുർആനിൽ ഇല്ല എന്ന് ഇവർ പഠിപ്പിക്കുന്നു. ഖുർആൻ എന്ന അറബി പദത്തിന്റെ അർത്ഥം ഉച്ചരിക്കുക എന്നതാണ്. ഒറ്റ ദിവസം കൊണ്ട് മുഹമ്മദിന് ലഭിച്ചതായ വെളിപ്പാടുകളല്ല ഖുർആൻ. പല ഘട്ടങ്ങളിലായി ഗബ്രിയേൽ മുഖാന്തരം വിവിധ സ്ഥലങ്ങളിൽ വെച്ച് ലഭിച്ചിട്ടുള്ളതാണ് ഖുർആൻ. മുഹമ്മദിന്റെ ജീവിതകാലത്ത് ഖുർആൻ എഴുതപ്പെട്ടിരുന്നില്ല എങ്കിൽ തന്നെയും മുഹമ്മദ് തന്റെ അനുയായികളോട് ഓതിക്കേൾപ്പിക്കുകയും അവരിൽ എഴുത്തറിയാവുന്നവരോട് അത് എഴുതി വയ്ക്കുവാൻ ആവശ്യപ്പെടുകയും ചെയ്തു. പിൽക്കാലത്ത് ഇത് ഇസ്ലാമിന്റെ ഔദ്യോഗിക ഗ്രന്ഥമായി തീരുകയും ചെയ്തു. അറബി ഭാഷയിൽ എഴുതപ്പെട്ട 114 അധ്യായങ്ങളുള്ള ഖുർആൻ വിശുദ്ധ ബൈബിളിലുള്ള പുതിയ നിയമത്തോളം വലിപ്പമുണ്ട്. ക്രിസ്ത്യാനികൾ ബൈബിൾ സന്ദേശത്തെ കളങ്കപ്പെടുത്തിയെന്നും തനിക്ക് ലഭിച്ചതായ വെളിപ്പാടുകൾ ദൈവശ്വാസീയമായ വചനമാണെന്നും മനുഷ്യനോടുള്ള ദൈവത്തിന്റെ അവസാനത്തെ സന്ദേശമാണ് ഖുർആൻ എന്നും മുഹമ്മദ് നബി അവകാശപ്പെട്ടു. മനുഷ്യ ജീവിതത്തെക്കുറിച്ചും അള്ളാഹുവിന്റെ ഇഷ്ടാനുസരണം ജീവിതത്തെ സമർപ്പിക്കുവാനും നേരായ വഴിയിൽ കൂടി നടക്കുവാനും ഖുർആൻ ഉദ്ബോധിപ്പിച്ചു. 114 അധ്യായങ്ങളായി വിഭജിക്കപ്പെട്ടിരിക്കുന്ന അധ്യായങ്ങളെ സൂറ എന്ന് വിളിക്കുന്നു. അധ്യായങ്ങൾ കാലക്രമമനുസരിച്ചല്ല വിഭജിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. വെളിപ്പാടുകളുടെ ശൈലികൾക്കും വ്യത്യാസമുണ്ട്. ആദ്യത്തെ വെളിപ്പാടുകൾ പദ്യരൂപത്തിലും വികാര നിർഭരവുമാണ്. എന്നാൽ അവസാന ഭാഗങ്ങൾ നീണ്ട കഥകളാണ്. ഖുറാന്റെ ഉള്ളടക്കം. ഖുറാന്റെ ഉള്ളടക്കത്തെ മൂന്നായി തിരിക്കാവുന്നതാണ്. ഒന്ന്, വരുവാൻ പോകുന്ന ന്യായവിധിയെക്കുറിച്ചുള്ള മുന്നറിയിപ്പ്. രണ്ട്, പ്രവാചകന്മാരെക്കുറിച്ചും ഇസ്ലാമിക ജീവിത രീതികളെക്കുറിച്ചുമുള്ള വിശദീകരണം. മൂന്ന്, ദൈവം. അല്ലാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ല. സൃഷ്ടിയുടെ കർത്താവും അല്ലാഹ് ആണ് എന്ന് വിശ്വസിക്കുന്നു. ആത്മാവ്, ലോകം, സ്വർഗം, നരകം എന്നിവയെക്കുറിച്ചുള്ള ഉപദേശങ്ങളും ഇതിൽ അടങ്ങിയിരിക്കുന്നു. നിത്യനായ ദൈവത്തിൽ നിന്ന് ലഭിച്ച ഒരത്ഭുതമാണ് ഖുർആൻ എന്ന് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നു. പരമാധികാരവും വിശ്വാസിയുമായ വചനമായി ഇവർ അതിനെ കണക്കാക്കുന്നു. മുസ്ലിമുകൾ ഇക്കാരണത്താൽ ഖുറാനിലെ വചനങ്ങൾ മനഃപ്പാടമാക്കുവാൻ ശ്രമിക്കാറുണ്ട്. രണ്ട്, സുന്ന. പ്രവാചകന്റെ വാക്കുകൾ ദൈവത്തിന്റെ വാക്കുകളായിട്ടാണ് മുസ്ലിങ്ങൾ അംഗീകരിച്ചിരുന്നത്. മുഹമ്മദ് തനിക്ക് പരിഹാരം കണ്ടെത്താതിരുന്ന വിഷയങ്ങൾക്ക് തന്റെ മരണശേഷം ഖുറാനിൽ കൂടി പരിഹാരം കണ്ടെത്തുവാൻ ജനങ്ങൾ ശ്രമിക്കുകയുണ്ടായി. എന്നാൽ പല വിഷയങ്ങളും ഖുറാന്റെ പരിധിക്ക് വെളിയിലുള്ളതായിരുന്നു. മുഹമ്മദ് ജീവിച്ചിരുന്നപ്പോൾ നടപ്പിൽ വരുത്തിയ തീരുമാനങ്ങളെയും ആചാരങ്ങളെയും അവർ ഇത്തരുണത്തിൽ ആശ്രയിക്കുകയുണ്ടായി. മുഹമ്മദിന്റെ തീരുമാനങ്ങൾ അടങ്ങിയ ഹദീസുകൾ, ഇതിന്റെ അർത്ഥം പ്രവാചകന്റെ പാരമ്പര്യം, പ്രശ്നങ്ങളുടെ പരിഹാരത്തിനുള്ള ഉപാധിയായി നിലകൊണ്ടു. ഈ ഹദീസുകളുടെ കൂട്ടത്തിനാണ് സുന്ന എന്ന് പറയുന്നത്. ഇസ്ലാമിന്റെ രണ്ടാമത്തെ അടിസ്ഥാനമായിട്ട് ഇത് തീരുകയുണ്ടായി. മൂന്ന്, ഖിയാസ്. ഖുറാനിലും സുന്നിയിലും ഉത്തരം കണ്ടെത്തുവാൻ കഴിയാത്ത വിഷയങ്ങൾക്ക് യുക്തിപരമായ തീരുമാനങ്ങൾ എടുക്കേണ്ടി വന്നു. യുക്തിയിൽ അധിഷ്ഠിതമായ തീരുമാനങ്ങൾക്കാണ് ഖിയാസ് എന്ന് പറയുന്നത്. ഇത് ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ചും ഓരോ തീരുമാനങ്ങൾ എടുക്കുവാനുള്ള സ്വാതന്ത്ര്യം ഇതിലുണ്ട്. നാല്, ഇജ്മ. ഇജ്മ എന്ന് പറഞ്ഞാൽ പൊതുസമ്മതം എന്നാണ് അതിന്റെ അർത്ഥം. വിവിധ സാഹചര്യങ്ങളിൽ വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി ഇസ്ലാം പണ്ഡിതന്മാർ എടുത്ത പൊതു തീരുമാനമാണ് ഇജ്മയിൽ ഉള്ളത്. ഇത് മുസ്ലിം സമൂഹത്തിന്റെ നാലാമത്തെ അടിസ്ഥാനമായി തീരുകയുണ്ടായി. ഇസ്ലാമിന്റെ വിശ്വാസങ്ങൾ. ഇസ്ലാമിന്റെ ഉപദേശങ്ങൾ ഈമാനിലും വിശ്വാസം, ദീനിലും ആചാരം, പ്രവൃത്തി എന്നിവയിലും ഉൾക്കൊണ്ടിരിക്കുന്നു. മൗലികമായ ആറ് വിശ്വാസ പ്രമാണങ്ങളാണ് സാധാരണയായി ഇസ്ലാമിന്റെ ഉപദേശങ്ങൾ എന്ന് പറയുന്നത്. ഈ പ്രമാണങ്ങൾ യാതൊരു വിട്ടുവീഴ്ചയും കൂടാതെ എല്ലാ മുസ്ലിമുകളും വിശ്വസിക്കുകയും അനുസരിക്കുകയും വേണമെന്നത് നിർബന്ധ വിഷയമാണ്. ഒന്ന്, ദൈവം. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലല്ലാഹ്. അല്ലാഹു അല്ലാതെ വേറൊരു ദൈവമില്ല, മുഹമ്മദ് അല്ലാഹുവിന്റെ പ്രവാചകനാണ് എന്ന മുസ്ലിങ്ങളുടെ അടിസ്ഥാന വിശ്വാസം അവരുടെ ദൈവശാസ്ത്രത്തിന്റെ ഉരുത്തിരിവാണ് എന്ന് കാണുവാൻ സാധിക്കുന്നു. ഒരു കുഞ്ഞ് ജനിച്ചാൽ ഉടൻ അതിന്റെ ചെവിയിൽ ഓതുന്ന ആദ്യ വാക്യം അല്ലാഹു അല്ലാതെ വേറൊരു ദൈവമില്ല എന്നുള്ളതാണ്. ഇതൊരു പുണ്യമായി അവർ കണക്കാക്കുന്നു. ദൈവം ഏകനാണ്. അല്ലാഹു എന്നാകുന്നു അവന്റെ നാമം. അവൻ സർവശക്തനും സർവജ്ഞാനിയും സർവാധികാരിയും ആകുന്നു. താൻ മനുഷ്യരിലും അത്യുത്തമനാകൊണ്ട് അല്ലാഹുവിന് മനുഷ്യരുമായി നേരിട്ടുള്ള ബന്ധമില്ല. ആയതിനാൽ അടുത്തറിയുക അസാധ്യവുമാണ് എന്ന് ഇവർ വിശ്വസിക്കുന്നു. ദൈവത്തോട് തുല്യനായി മറ്റൊരു വ്യക്തിയെ ഉയർത്തുന്നത് മുഹമ്മദിന്റെ ദൃഷ്ടിയിൽ വലിയ പാപവും ഒരിക്കലും ക്ഷമിക്കാത്തതായ തെറ്റുമാണ് എന്ന് ഖുറാൻ പഠിപ്പിക്കുന്നു. മനുഷ്യരെ അള്ളാഹുവിന്റെ അടിമയായും സ്വതവേ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ലാത്തവർ എന്നും ഖുറാൻ പഠിപ്പിക്കുന്നു. എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് അള്ളാഹുവാണ്. നന്മയും തിന്മയുമായ സകലത്തിന്റെയും ഉറവിടമാണ് ദൈവം. രണ്ട്, മലക്കുകൾ അഥവാ മാലാഖമാർ. അള്ളാഹുവിന്റെ സന്ദേശവാഹകന്മാരാണ് മലക്കുകൾ. മലക്കുകളെ അല്ലാഹു സൃഷ്ടിച്ചതാണ്. അവയ്ക്ക് പ്രത്യേക രൂപമില്ല. ആവശ്യമുള്ളപ്പോൾ അവർ മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെടാറുണ്ട്. മനുഷ്യരെ സേവിക്കുവാനും സംരക്ഷിക്കുവാനുമായി മലക്കുകളെ അഥവാ മാലാഖമാരെ സൃഷ്ടിച്ചിരിക്കുന്നു. ഇസ്ലാമിക ഉപദേശം അനുസരിച്ച് ഒരു മനുഷ്യന്റെ ഇടത്ത് രണ്ട് മലക്കുകളും വലത്ത് രണ്ട് മലക്കുകളും ഉണ്ട്. ഇടത്തു ഭാഗത്തുള്ളവർ മനുഷ്യന്റെ തിന്മകളെ രേഖപ്പെടുത്തുമ്പോൾ വലത്തു ഭാഗത്തുള്ള മലക്കുകൾ മനുഷ്യന്റെ നന്മകളെ രേഖപ്പെടുത്തുന്നു. അന്ത്യന്യായവിധിയിൽ ഈ മലക്കുകൾ സാക്ഷികളായി പ്രത്യക്ഷപ്പെടാറുണ്ട്. മലക്കുകൾ ധാരാളം ഉണ്ടെങ്കിലും അവയിൽ പ്രധാനപ്പെട്ട നാലെണ്ണമുണ്ട്. ഒന്ന്, ഗബ്രിയേൽ, ഏറ്റവും പ്രധാന ദൂതനും വേദങ്ങൾ വെളിപ്പെടുത്തി കൊടുത്തതും ഗബ്രിയേൽ എന്ന ദൂതനാണ്. രണ്ട്, മിഖായേൽ, മനുഷ്യന്റെ ദൈനംദിന കാര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്ന മാലാഖയാണ് മിഖായേൽ. മൂന്ന്, ഇസ്രയേൽ, മരിച്ചവരുടെ ആത്മാക്കളെ സ്വീകരിക്കുന്ന ഈ മാലാഖയെ ഇസ്രായീൽ എന്ന് വിളിക്കുന്നു. നാല്, ഇസ്രാഫിൽ, അന്ത്യനാളുകളിൽ കാഹളമൂതുന്ന മാലാഖയാണ് ഇസ്രാഫിൽ. മലക്കുകളെ കൂടാതെ ജീനുകൾ എന്ന ജീവികൾ ഉണ്ട്. ഇവർ അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിച്ചവർ ആയതിനാൽ സൈത്താൻമാർ എന്നും ഇവരെ വിളിക്കുന്നു. ഇവരുടെ തലവനെ ഇബലീസ് എന്ന് വിളിക്കുന്നു. ദൈവദൂതന്മാർ വെളിച്ചത്തിൽ നിന്നും ഉരുവാക്കപ്പെട്ടവരാകിയാൽ അവർക്ക് ഭക്ഷണം, വികാരം, പ്രത്യുൽപാദനം ആദിയായ പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ ഇല്ല. മൂന്ന്, തിരുവെഴുത്തുകൾ അഥവാ വേദഗ്രന്ഥങ്ങൾ. ഇസ്ലാമിന്റെ വിശ്വാസത്തിന്റെ അടിസ്ഥാനപരമായ മൂന്നാമത് ഉള്ളതാണ് തിരുവെഴുത്തുകൾ. ദൈവ നിശസ്തമായ നാല് ഗ്രന്ഥങ്ങൾ ഉണ്ട് എന്ന് ഇസ്ലാമിക വിശ്വാസത്തിൽ കാണുവാൻ സാധിക്കുന്നു. ഒന്ന്, മോശയുടെ തൗറത്ത്. രണ്ട്, ദാവീദിന്റെ സബൂർ. മൂന്ന്, യേശുവിന്റെ ഇൻജിൽ. നാല്, മുഹമ്മദിന് ലഭിച്ച ഖുറാൻ. ഇവയിൽ ആദ്യത്തെ മൂന്ന് ഗ്രന്ഥങ്ങളും യഹൂദന്മാരാലും ക്രിസ്ത്യാനികളാലും തിരുത്തപ്പെട്ടു എന്ന് ഇസ്ലാമിയർ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ അന്തിമമായ വെളിപ്പാട് ഖുറാൻ ആകിയാൽ മേൽപ്പറയപ്പെട്ട മറ്റ് മൂന്ന് ഗ്രന്ഥങ്ങളും അടിസ്ഥാനരഹിതമാണ്, അസ്ഥിരമാണ്. നാല്, പ്രവാചകന്മാർ. ലോകാരംഭം മുതൽ അള്ളാഹു അനേക പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തിട്ടുള്ളതായി ഇസ്ലാമിയർ വിശ്വസിക്കുന്നു. ആദാം, നോഹ, അബ്രഹാം, മോശ, യേശു, മുഹമ്മദ് നബി എന്നീ ആറു പേരെ മഹത് പ്രവാചകന്മാരായി ഇസ്ലാം അംഗീകരിക്കുന്നു. പ്രവാചകന്മാരെ നബി എന്നും റസുമാൻ എന്നും അറിയപ്പെടുന്നു. അള്ളാഹുവിന്റെ ഏറ്റവും ശ്രേഷ്ഠനായ പ്രവാചകൻ മുഹമ്മദ് ആണ്. പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ഈസായെ, യേശുവിനെ ആദരണീയനായ പ്രവാചകനായി കാണുന്നു. എന്നാൽ തന്നെയും ദൈവപുത്രൻ എന്ന പദവിയെ ഖുറാൻ ശക്തമായി എതിർക്കുന്നു. ഈസാ നബി ക്രൂശിൽ മരിച്ചിട്ടില്ല എന്നും ഖുറാൻ പഠിപ്പിക്കുന്നു. അഞ്ച്, അന്ത്യ ന്യായവിധി. പുനരുത്ഥാനവും ന്യായവിധിയും അന്ത്യനാളിൽ ഉണ്ടാകുമെന്ന് ഇസ്ലാം മതം വിശ്വസിക്കുന്നു. അന്ത്യനാളുകളിൽ അന്തിക്രിസ്തു വെളിപ്പെടുകയും ഭൂമിയിൽ അവിശ്വാസം വർദ്ധിക്കുകയും യുദ്ധങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. ഈ നാളുകളിൽ ഈസാ നബി പ്രത്യക്ഷപ്പെടുകയും അന്തിക്രിസ്തുവിനെ തോൽപ്പിക്കുകയും ഇസ്ലാം പുനഃസ്ഥാപിക്കുകയും ചെയ്യുമെന്ന് ഇവർ വിശ്വസിക്കുന്നു. അന്ത്യ നാളിൽ കാഹളം ഊതപ്പെടുകയും മരിച്ചവരെല്ലാം കണക്ക് ബോധിപ്പിക്കുവാൻ എഴുന്നേറ്റ് വരികയും ചെയ്യും. ഓരോരുത്തരുടെയും പ്രവൃത്തികൾ വിസ്തരിക്കപ്പെടും. വിസ്താരം കഴിഞ്ഞവർ ഒരു നൂൽപാലത്തിലൂടെ കടന്നു പോകേണ്ടതായി വരും. ദുഷ്ടന്മാർ ഈ പാലത്തിലൂടെ കടക്കുമ്പോൾ നരകത്തിലേക്ക് പതിക്കുകയും വിശ്വാസികൾക്ക് സന്തോഷത്തിന്റെ പറുദീസയിൽ ജന്നയിൽ എത്തിച്ചേരുവാനും സാധിക്കും. 6. ദൈവവിധി. അള്ളാഹുവിന്റെ മുൻനിർണയ പ്രകാരമാണ് നന്മയും തിന്മയും സംഭവിക്കുന്നത്. സംഭവിച്ചതും സംഭവിക്കുന്നതുമായ സകലതും നിത്യത മുതൽ നിർണയിക്കപ്പെട്ടിട്ടുള്ളതും സുരക്ഷിതമായ ഒരു പലകയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതുമാണ്. വിശ്വാസിയുടെ വിശ്വാസവും ഭക്തിയും സൽക്കർമ്മങ്ങളും ഇതുപോലെ തന്നെ അവിശ്വാസിയുടെ അവിശ്വാസവും അഭക്തിയും ദുഷ്കൃത്യങ്ങളും അള്ളാഹുവിന്റെ മുൻനിർണയത്തിലുള്ളതാണ്. ഒരു മനുഷ്യനെ ചിരിപ്പിക്കുന്നതും കരയിപ്പിക്കുന്നതും നേർവഴി കാണിക്കുന്നതും വഴിപിഴപ്പിക്കുന്നതും അള്ളാഹുവാണ്. ഒരുവന്റെ ജനനത്തിന് മുമ്പ് തന്നെ വിധി നിർണയിക്കപ്പെട്ടിരിക്കുന്നു. എല്ലാറ്റിനും ഉത്തരവാദി ദൈവം തന്നെയാണ്. ഇസ്ലാമിക വിശ്വാസത്തിന്റെ 5 തൂണുകൾ. ഓരോ മുസ്ലിമും അനുഷ്ഠിക്കേണ്ട നിർബന്ധിത മതകർമ്മങ്ങളാണിവ. ഇസ്ലാമിന്റെ 5 സ്തൂപങ്ങൾ എന്നാണിവ അറിയപ്പെടുന്നത്. 1. വിശ്വാസ പ്രമാണം. കലീമ, ലാ ഇലാഹു ഇല്ലല്ലാഹു, മുഹമ്മദ് റസൂലല്ലാ, അല്ലാഹു അല്ലാതെ വേറൊരു ദൈവമില്ല, മുഹമ്മദ് അല്ലാഹുവിന്റെ അപ്പോസ്തോലനാണ്. ഒരുവൻ മുസ്ലിമാകണമെങ്കിൽ ഈ വിശ്വാസ പ്രമാണം പരസ്യമായി ഉച്ചത്തിൽ ഏറ്റുപറയണം. 2. പ്രാർത്ഥന, സ്വാലത്. ഭക്തിയുള്ള ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇത് സർവപ്രധാനമാണ്. നമസ്കാരത്തിന് മുമ്പ് ശരീരശുദ്ധി വരുത്തേണ്ടത് ആവശ്യമാണ്. മുഖവും കൈകാൽമുട്ടുകൾ വരെയും കഴുകേണ്ടതും തല തടവുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇതിന് മുളു അഥവാ ലഘു സ്നാനം എന്ന് പറയുന്നു. തുടർന്നുള്ള നമസ്കാരത്തിൽ ലഘുപാപങ്ങൾ മോചിക്കപ്പെടും. നമസ്കാര സമയങ്ങൾ: 1. പ്രഭാതത്തിൽ സൂര്യോദയത്തിന് മുമ്പ്, 2. മധ്യാഹ്നത്തിൽ, 3. മധ്യാഹ്നത്തിൽ 3 മണിക്കൂർ നേരം കഴിഞ്ഞ്, 4. സൂര്യാസ്തമയം കഴിയുന്ന ഉടനെ, 5. സൂര്യാസ്തമയത്തിന് ശേഷം ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞ്. വെള്ളിയാഴ്ച മധ്യാഹ്ന പ്രാർത്ഥന വളരെ പ്രാധാന്യമുള്ളതാണ്. ഇതിന് ജുമാ നമസ്കാരം എന്ന് പറയുന്നു. പള്ളി നമസ്കാരത്തിൽ സ്ത്രീകളെ പങ്കെടുപ്പിക്കാറില്ല. 3. ദാന ധർമ്മം, സക്കാത്ത്. സാധുക്കൾക്ക് ദാനം കൊടുക്കുക എന്നത് ഇസ്ലാമിന്റെ അടിസ്ഥാന വിശ്വാസ പ്രമാണമാണ്. സ്വമേധാ ദാനത്തിന് സദക്കാത്ത് എന്നും നിർബന്ധിത ദാനത്തിന് സക്കാത്ത് എന്നും പറയുന്നു. ദാനങ്ങൾ സ്വീകരിക്കുന്നവർ അത് നൽകുന്നവരെ രക്ഷയിലേക്ക് വഴി നടത്തുന്നതാകിയാൽ സ്വീകരിക്കുന്നവർക്ക് നൽകുന്നവരോട് യാതൊരു ബാധ്യതയും തോന്നാറില്ല. വാർഷികാദായത്തിന്റെ 1/40 സക്കാത്ത് കൊടുക്കണമെന്ന് ഗ്രന്ഥങ്ങൾ അനുശാസിക്കുന്നു. 4. നോമ്പ്, വ്രതങ്ങൾ. പ്രായപൂർത്തിയായവരെല്ലാം വിശുദ്ധമായ റംസാൻ മാസത്തിൽ പ്രഭാതം മുതൽ സന്ധ്യ വരെ ഉപവസിക്കേണ്ടതാണ്. ആത്മനിയന്ത്രണം, ദൈവഭക്തി, അഗതികളോടുള്ള ഏകീഭാവം എന്നിവ ഉപവാസത്തിന്റെ ലക്ഷ്യമാകുന്നു. എല്ലാവിധ ജീവിത ഉല്ലാസങ്ങളും ഭക്ഷണപാനീയങ്ങളും സൂര്യോദയം മുതൽ അസ്തമയം വരെ പൂർണമായി വർജിക്കുകയും സൂര്യാസ്തമനത്തിനും പ്രഭാതത്തിനുമിടയിൽ എല്ലാറ്റിനും ഏർപ്പെടുകയും ചെയ്യാം എന്ന് ഇവർ വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നു. 5. തീർത്ഥയാത്ര ഹജ്ജ്. പുണ്യനഗരമായ മക്കയിലേക്കുള്ള തീർത്ഥയാത്രയാണ് ഹജ്ജ്. കഴിവുള്ള എല്ലാവരും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഹജ്ജ് നടത്തണം. മക്കയിൽ എത്തുമ്പോൾ അനുഷ്ഠിക്കേണ്ടതായ കർമ്മങ്ങൾ: 1. കഅബയെ പ്രതിഷ്ഠം വയ്ക്കണം. കറുത്ത കല്ലിനെ ഹജുറൽ അസ്വദിനെ ചുംബിക്കേണ്ടിയിരിക്കുന്നു. 2. കുന്നുകൾക്കിടയിലൂടെ 7 പ്രാവശ്യം നടക്കണം. 3. മഹാസമ്മേളനത്തിൽ സംബന്ധിക്കണം. 4. അള്ളാഹുവിന്റെ നാമത്തിൽ പിശാചിന്റെ പ്രതീകങ്ങളെ കല്ലെറിയണം. 5. മുഹമ്മദിന്റെ ശവകുടീരത്തിൽ ആദരാഞ്ജലി അർപ്പിക്കണം. ഹജ്ജ് നടത്തിയ ഒരുവനെ ബഹുമാന സൂചകമായി ഹാജി എന്ന് വിളിക്കുന്നു. മുസ്ലിം പെരുന്നാളുകൾ: 1. ബക്രീദ്. പ്രധാന ഉത്സവം ഹജ്ജിനോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന ഒരു പെരുന്നാളാണിത്. മുസ്ലിം സമൂഹം ഈ അവസരത്തിൽ പുതുവസ്ത്രങ്ങൾ അണിഞ്ഞ് പരസ്പരം വണങ്ങുകയും ആലിംഗനം ചെയ്യുകയും സന്തോഷിക്കുകയും ചെയ്യുന്നു. അബ്രഹാം നടത്തിയ യാഗത്തിന്റെ സ്മരണയ്ക്കായി മുസ്ലിങ്ങൾ ബക്രീദിൽ മൃഗങ്ങളെ ബലി കഴിക്കുന്നു. ബക്രീദിനെ വലിയ പെരുന്നാൾ എന്ന പേരിലും അറിയപ്പെടുന്നു. 2. ഈദൽ ഫിത്തർ. റംസാൻ മാസത്തിലെ നോമ്പിന്റെ അവസാനത്തോട് ചേർന്നുള്ള ഒരു പെരുന്നാളാണിത്. കൊച്ചു പെരുന്നാൾ എന്ന പേരിലും ഇത് അറിയപ്പെടാറുണ്ട്. ദരിദ്രർക്ക് ധാന്യങ്ങൾ, പഴങ്ങൾ മുതലായവ നേർച്ച നൽകുന്നു. ദേശത്തു നിന്ന് ദോഷം നീങ്ങിപ്പോകുന്നതിനും സമൃദ്ധി ഉണ്ടാകേണ്ടതിനും പ്രാർത്ഥന കഴിക്കുന്നു. മുസ്ലിം മതവിഭാഗങ്ങൾ: 1. സുന്നികൾ. മുസ്ലിങ്ങളിലെ ഓർത്തഡോക്സ് വിഭാഗമാണ് സുന്നികൾ. ഖുറാൻ കൃത്യമായി അനുസരിക്കുന്നവരും മുഹമ്മദിന്റെ പാരമ്പര്യം പിന്തുടരുന്നവരുമാണിവർ. ദേശത്തിന്റെ നിയമം ഷരിയത്ത് ശിക്ഷാക്രമങ്ങൾ അതുപോലെ തന്നെ നടപ്പിലാക്കുന്നവരുമാണ് ഇക്കൂട്ടർ. 2. ഷിയാസ്. ഇസ്ലാമിലെ മറ്റൊരു പ്രബല വിഭാഗമാണിവർ. യാഥാസ്ഥികരല്ല എങ്കിലും അള്ളാഹുവിനെ അനുസരിക്കുന്നവരും അള്ളാഹുവിനെ ആരാധിക്കുന്നവരുമായ ഇവർക്ക് എപ്പോഴും ഒരാത്മീക നേതാവ് ഉണ്ടായിരിക്കും. ഷിയ എന്നതിന് അനുയായികൾ എന്നാണ് അർത്ഥം. ഇവരുടെ നേതാവിനെ ഇമാം എന്ന് വിളിക്കുന്നു. ഖുറാൻ നിത്യമാണെന്ന് ഇവർ പഠിപ്പിക്കുന്നില്ല. അള്ളാഹുവിന്റെ മുൻനിർണയത്തിലും വിശ്വാസമില്ല. സുന്നികളിൽ നിന്നും ഷിയാക്കളെ വേർതിരിച്ചു നിർത്തുന്ന ഒരു പ്രത്യേക ആചാരം മുഅത്ത അഥവാ താൽക്കാലിക വിവാഹമാണ്. ഒരു നിശ്ചിത കാലത്തേക്ക് മാത്രം, 1 മാസത്തേക്കോ 1 വർഷത്തേക്കോ സ്ത്രീയും പുരുഷനും ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കുകയും അതിനുശേഷം ആ ബന്ധം വിടർത്തുകയും ചെയ്യാം എന്ന് ഷിയ വിഭാഗം വിശ്വസിക്കുകയും ആചരിക്കുകയും ചെയ്യാറ് ഉള്ളപ്പോൾ സുന്നികൾ ഇതിനെ തികച്ചും എതിർക്കുകയും തെറ്റ് എന്ന് പഠിപ്പിക്കുകയും ചെയ്യുന്നു. കർബാലയിൽ ഹുസൈന്റെ കല്ലറയിലേക്കുള്ള തീർത്ഥാടനം ഏറ്റവും വലിയ പുണ്യമായി ഷിയാക്കൾ വിശ്വസിക്കുന്നു. ഇവരുടെ മക്കയായി കർബാല അറിയപ്പെടുന്നു. 3. സൂഫികൾ. ഇസ്ലാമിക മിസ്റ്റിസിസത്തെ പ്രതിനിധാനം ചെയ്യുന്നവർ ആണ് ഇക്കൂട്ടർ. ഇസ്ലാമിന് സംഭവിച്ചതായ ആത്മീക അധപ്പതനത്തിൽ മനത്തൊന്ന് ഭൗതികത്തോടുള്ള പ്രതിഷേധം എന്ന നിലയിൽ ദാരിദ്ര്യവും ത്യാഗവും ക്രിസ്തീയ സന്യാസിമാരെ പോലെ അനുകരിക്കുകയും സ്വീകരിക്കുകയും ചെയ്തുകൊണ്ട് ഭൗതിക ഭോഗങ്ങളോടും സുഖങ്ങളോടും വിരക്തി പ്രകടമാക്കി പരുക്കൻ കമ്പിളി സൂഫ് ധരിച്ചിരുന്ന ഇവരെ സൂഫികൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. ആത്മീക അനുഭവങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് നരകത്തിലെ ശിക്ഷയേക്കാൾ ദൈവത്തിൽ നിന്നുള്ള വേർപാടിനെ ഭയപ്പെട്ട് വരദാനങ്ങളെക്കാൾ ദൈവത്തെ അന്വേഷിക്കുന്നതിൽ ഇവർ താല്പര്യം ഉള്ളവരായിത്തീർന്നു. ദൈവവുമായിട്ടുള്ള യോഗാത്മക അനുഭവം ആത്മശുദ്ധീകരണത്തിലൂടെയും അനുതാപത്തിലൂടെയും പരത്യാഗവും ദാരിദ്ര്യവും അനുകരിക്കുന്നത് മൂലവും ഈ ഗാഢബന്ധം ഉളവാകുമെന്ന് ഇവർ വിശ്വസിക്കുന്നു. ആദ്യ കാലങ്ങളിൽ സൂഫികൾ ദേശാടനം ചെയ്ത് സക്കാത്ത് കൊണ്ട് ജീവിക്കുമായിരുന്നു. കാലാന്തരത്തിൽ ഇവരുടെ ഇടയിലും അന്ധവിശ്വാസങ്ങൾ കടന്നുകൂടി. പുണ്യാത്മാക്കൾ വീര്യപ്രവൃത്തികളും അത്ഭുതങ്ങളും ചെയ്യുമെന്നും അവരുടെ കല്ലറകൾ സന്ദർശിച്ച് അനുഗ്രഹത്തിനു വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് ആണ് എന്നും ഇവർ പഠിപ്പിക്കുവാൻ തുടങ്ങി. അമാനുഷിക ശക്തികളെ ആരാധിച്ചു പോരുന്ന ഈ സമുദായത്തിന് എപ്പോഴും ഇത് ഒരു നേതാവ് ഉണ്ടായിരിക്കും. 4. അഹമ്മദീയ പ്രസ്ഥാനം. മുസ്ലിം സമൂഹത്തിലുള്ള ഇവർ സ്വയം മുസ്ലിം എന്നവകാശപ്പെടുന്നവർ എങ്കിലും ക്രിസ്ത്യാനിത്വത്തിലെ യഹോവ സാക്ഷികളെ പോലെ ഇസ്ലാമിലെ കൾട്ട് ഗ്രൂപ്പാണിത്. ഇവർ മുഹമ്മദിനെ അല്ല, മിൻസ ഗുലാം അഹമ്മദിനെയാണ് അവസാന പ്രവാചകനായി അംഗീകരിച്ചിരിക്കുന്നത്. ഇവർ പഠിപ്പിക്കുന്നത് യേശു ക്രിസ്തുവിനെ ക്രൂശിക്കുവാൻ കൊണ്ടുപോകുമ്പോൾ താൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയും കാശ്മീരിൽ എത്തുകയും വിവാഹം ചെയ്ത് 120 വർഷം മക്കളോടൊന്നിച്ച് ജീവിച്ച് മരിച്ചു എന്ന് ഇവർ വിശ്വസിക്കുന്നു. കാശ്മീരിൽ ഇന്നും തന്റെ കല്ലറ ഉണ്ട് എന്നും ഇവർ വിശ്വസിക്കുന്നു. ഇസ്ലാമും ക്രിസ്ത്യാനിത്വവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. 1. പാപം. ഇസ്ലാം മതം പഠിപ്പിക്കുന്നത് മനുഷ്യന്റെ വീഴ്ചയ്ക്ക് ശേഷം ദൈവവുമായുള്ള ബന്ധത്തിന് ഭംഗം ഉണ്ടായില്ല എന്നും മനുഷ്യൻ അള്ളാഹുവിന്റെ അടിമയാണ് എന്നും പഠിപ്പിക്കുന്നു. ക്രിസ്തീയ വിഭാഗം പഠിപ്പിക്കുന്നത് വീഴ്ചയ്ക്ക് മുമ്പ് മനുഷ്യന് ദൈവവുമായി അഭേദ്യ ബന്ധമുണ്ടായിരുന്നു, മനുഷ്യൻ ദൈവത്തിന്റെ അടിമയല്ല. 2. മനുഷ്യന്റെ സ്ഥാനം. ഇസ്ലാം പറയുന്നു പരലോകത്തു നിന്ന് പാരിലേക്ക് ഉള്ള മനുഷ്യന്റെ വീഴ്ച കേവലം ശാരീരികം മാത്രം ആണ് എന്ന്. എന്നാൽ ക്രിസ്തു മതം, ക്രിസ്തീയ വിശ്വാസം ദൈവ തേജസ്സിൽ നിന്നും ആത്മീകമായി പാപത്തിലേക്കും ശിക്ഷയിലേക്കും മനുഷ്യൻ വീണു എന്ന് പറയുന്നു. ഇസ്ലാം ആരും പാപത്തിൽ ജനിക്കുന്നില്ല. എന്നാൽ ക്രിസ്തീയ വിശ്വാസം യേശു ക്രിസ്തു ഒഴികെ സകല മനുഷ്യരും പാപികളായി ജനിക്കുന്നു എന്ന് പഠിപ്പിക്കുന്നു. 3. മാനുഷിക പ്രകൃതി. ഇസ്ലാം പറയുന്നു മനുഷ്യൻ ബലഹീനനായി സൃഷ്ടിക്കപ്പെട്ടു. പാപം ചെയ്യുവാനുള്ള പ്രവണത അള്ളാഹുവിന്റെ പ്രവൃത്തിയാണ് എന്ന്. ക്രിസ്ത്യൻ വിശ്വാസം അനുസരിച്ച് നീതിമാനും വിശുദ്ധനുമായ ദൈവം പാപത്തിന് ശിക്ഷ വിധിക്കുന്നു. പാപത്തിന്റെ പ്രവണത ദൈവം മനുഷ്യരിൽ നൽകിയില്ല എന്നും പഠിപ്പിക്കുന്നു. 4. അന്ത്യദിനം. ഇസ്ലാം പഠിപ്പിക്കുന്നു അള്ളാഹു തനിക്കിഷ്ടമുള്ളവരെ നേർവഴിക്ക് നടത്തുകയും പാപത്തെ വലുതും ചെറുതുമായി തരംതിരിക്കുന്നു എന്നും. മനുഷ്യനെ കൊണ്ട് നല്ലത് പ്രവർത്തിപ്പാനും തക്ക പ്രതിഫലം നൽകുവാനും അള്ളാഹുവിന് അധികാരം ഉണ്ട് എന്നും പഠിപ്പിക്കുമ്പോൾ ക്രിസ്ത്യൻ വിശ്വാസം പഠിപ്പിക്കുന്നത് പ്രവൃത്തികൾ കൊണ്ട് ഒരു ജഡവും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല. പാപക്ഷമയോ ശിക്ഷയിൽ നിന്നുള്ള വിടുതലോ ഇതിൽ കൂടി ലഭിക്കുന്നില്ല. 5. സ്വർഗം. ഇസ്ലാം വിശ്വസിക്കുന്നു സകലവിധ സുഖ സൗകര്യങ്ങളോടുകൂടിയ ഒരു അരാമമാണ് സ്വർഗം. എന്നാൽ ക്രിസ്ത്യൻ വിശ്വാസം അനുസരിച്ച് ഇത് നിത്യമായ ദൈവീക കൂട്ടായ്മയുടെ സ്ഥലമാണ് സ്വർഗം. ഇസ്ലാം ദൈവവചനത്തിന്റെ അധികാരത്തെ ചോദ്യം ചെയ്യുന്നു. ഖുർആൻ ബൈബിളിനെ അസാധു ആക്കുന്നു. ഇസ്ലാം യേശു ക്രിസ്തുവിന്റെ കന്യകാ ജനനവും അത്ഭുതങ്ങളും വീണ്ടും ഭൂമിയിലേക്ക് വരുമെന്നുള്ളതും വിശ്വസിക്കുന്നുവെങ്കിലും യേശു ക്രിസ്തുവിനെ ഒരു പ്രവാചകനേക്കാൾ ഉപരിയായി ഒട്ടും അംഗീകരിക്കുന്നില്ല. ഇസ്ലാം മതം പ്രവൃത്തി കൂടാതെ ഒരു വ്യക്തിക്ക് സ്വർഗം പ്രാപിക്കുവാൻ കഴിയുകയില്ല എന്ന് പഠിപ്പിക്കുമ്പോൾ വിശുദ്ധ ബൈബിൾ പറയുന്നത് പ്രവൃത്തിയാൽ അല്ല കൃപയാൽ ഒരു വ്യക്തി രക്ഷ പ്രാപിക്കാം എന്ന് പഠിപ്പിക്കുന്നു. ഇസ്ലാം ഖുർആൻ അനുസരിച്ച് അല്ലാഹു മനുഷ്യനെ ബലഹീനനായി സൃഷ്ടിച്ചു എന്ന് പഠിപ്പിക്കുമ്പോൾ ബൈബിൾ എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു എന്ന് പഠിപ്പിക്കുന്നു. ഇസ്ലാം അല്ലാഹു അതുല്യനും സർവാധിപനും തനിക്ക് തുല്യനായി ആരും ഇല്ല എന്ന് പഠിപ്പിക്കുന്നു. എന്നാൽ ക്രിസ്തീയ ഉപദേശമായ ത്രിത്വം ദൈവത്തിന് അതെ ഉള്ള ആളത്വത്തിന്റെ മൂന്ന് വ്യത്യസ്ത രൂപങ്ങൾ ആണ് എങ്കിലും സാരാംശത്തിൽ ദൈവം ഏകനാണ്. നാമങ്ങൾ എന്ന് പറയുന്നില്ല, നാമത്തിൽ എന്ന് പറയുന്നു എന്ന് പഠിപ്പിക്കുന്നു. അല്ലാഹു അതുല്യനും സർവാധിപനുമാണ്. ക്രിസ്തീയ ഉപദേശമായ ത്രിത്വം ദൈവത്തിന് ഒരിക്കലും ക്ഷമിക്കാൻ കഴിയാത്ത പാപമാണ് എന്ന് ഇസ്ലാം മതം പഠിപ്പിക്കുന്നു. AD 7 മുഹമ്മദ് നബി സ്ഥാപിച്ചതായ ഇസ്ലാം മതം അംഗസംഖ്യ കൊണ്ടും ക്രിസ്തുമതം കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനത്തെത്തി നിൽക്കുന്നതുമായ ചരിത്രത്തിന്റെ ഒരു നിർണായക പങ്ക് മുസ്ലിം മതം വഹിക്കുന്നതായി കാണുവാൻ കഴിയുന്നു. ഇത് കേവലം ഒരു മതസമൂഹമല്ല, ലോകത്തിൽ ഈ മതം ഒരു രാഷ്ട്രീയ വ്യവസ്ഥിതിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതോടുകൂടി ഇസ്ലാം മതം എന്ന പേരിലുള്ള ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ദൈവം എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ.